السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، بهمني رأي صاحب الملأ. മഗ്രിബിന് മുൻപ് നാം പറഞ്ഞു വന്നത് അതിന്റെ തുടർച്ചയാണ്. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, നാം പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നാം അറിയേണ്ട, നാം മനസ്സിലാക്കിയിരിക്കേണ്ട മൂന്ന് ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നത് ഏതൊരു മനുഷ്യനെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം, മനുഷ്യനായ നമ്മളെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നാം കേട്ടതുപോലെ നമ്മെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. നമ്മെയെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്നതാണ് അതിനുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത്? നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എവിടെയാണ്? മരണം കൊണ്ട് ഈ ജീവിതം അവസാനിക്കുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഫഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നു എന്നത് എത്ര സത്യമാണോ അതുപോലെ സത്യമാണ് നാളെ നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന കാര്യം. അതുകൊണ്ട് സഹോദര, ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരു മനുഷ്യനോടും പറയാനുള്ള കാര്യം അതാണ്, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട്. ആരെങ്കിലും ആ ജീവിതത്തിന്റെ കാര്യത്തിൽ അവഗണനയും അശ്രദ്ധയും കൈക്കൊള്ളാനാണ് തയ്യാറാവുന്നത് എങ്കിൽ വലിയ ശിക്ഷയായ നരകമാണ് അവനെ കാത്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ നമ്മൾ ഭൂമിയിൽ കത്തിച്ചുവെക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള, നമ്മുടെ തുള്ളികളെ കരിച്ചു കളയുന്ന, മനുഷ്യനെ ഒന്നാകെ കരിച്ചു കളയുന്ന അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഭാഗ്യം പരീക്ഷിക്കണമെങ്കിൽ അവൻ ഭാഗ്യം പരീക്ഷിക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞത് സത്യമായി പുലർന്നു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം നിനക്കൊരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു മടക്കമില്ല, പിന്നെ നിനക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല, പിന്നെ നിനക്ക് നന്മകൾ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാൻ ഒരു മടക്കത്തിന് അവസരമുണ്ടാവുകയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപ് അവൻ നന്നാവട്ടെ, മരിക്കുന്നതിന് മുൻപ് അവൻ സ്വയം ശരിയാക്കട്ടെ, മരിക്കുന്നതിന് മുൻപ് അവൻ അവന്റെ ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി വെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും അവന്റെ കാലടിപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അവന്റെ സമയത്തെക്കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ നീ എന്തൊരു കാര്യത്തിനാണ് നിന്റെ ജീവിതം ചിലവഴിച്ചത്, നിന്റെ സമയം എന്തിനാണ് ചിലവഴിച്ചത് എന്ന് ചോദിക്കപ്പെടുന്നത് വരെ, നീ എന്തൊരു കാര്യത്തിനു വേണ്ടിയാണ് നിന്റെ സമ്പാദ്യം ചിലവഴിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ, നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ, നിന്റെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ, മനുഷ്യ അതിന് നീ ഉത്തരം പറയുന്നത് വരെ എനിക്ക് വിജയിക്കാനാവുകയില്ല. അതുകൊണ്ട് സഹോദര, എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം അതാണ്, നമ്മുടെ പരലോകത്തിനു വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്ന ജീവിതത്തിനു വേണ്ടി നാം തയ്യാറെടുക്കുക. അത് നാം ശരിയാക്കിയിട്ടില്ലെങ്കിൽ ആരെല്ലാം നമ്മെ സഹായിക്കാൻ തുനിഞ്ഞാലും, ലോകത്തുള്ള മനുഷ്യരെല്ലാം നമ്മുടെ സഹായത്തിനു വേണ്ടി വന്നാലും ലോകങ്ങളുടെ സത്താവായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നരകമുണ്ട്, സ്വർഗമുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും അവർ അവർ മരണം രുചിക്കുന്നതാണ്. ആ മരണത്തിന് ശേഷം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാരാണോ അവർക്കാണ് വിജയിക്കാൻ സാധിക്കുന്നത്, അവർക്കാണ് വിജയകരമായ ജീവിതമുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ, രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടെത്തി വെക്കുക. പരലോകമുണ്ട്, മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്. നീ വെറും കല്ലും മണ്ണുമായി തീർന്നു പോകുകയില്ല, മറിച്ച് നീ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പുനരുജ്ജീവിപ്പിക്കപ്പെടും. നിന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന് മുന്നിൽ ഒരു തർജ്ജുമക്കാരനില്ലാതെ നീ ഒറ്റക്ക് നിന്ന് അല്ലാഹുവിന് മുന്നിൽ നിന്റെ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സമയം നിനക്ക് വരാനുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നാം തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, സഹോദര, പരലോകത്ത് വിജയിക്കാനുള്ള വഴി എന്താ? എങ്ങനെയാണ് മരണത്തിന് ശേഷം വിജയിക്കാൻ സാധിക്കുക? അതിനുള്ള മാർഗം എന്താ? എങ്ങനെയാണ് നന്മകൾ പ്രവർത്തിക്കേണ്ടത്? എന്തൊക്കെയാണ് നന്മകൾ? എങ്ങനെയാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത്? എന്തൊക്കെയാണ് തിന്മകൾ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല ആളുകളും അവർക്ക് നന്മയായി തോന്നുന്നത് മറ്റു ചില മനുഷ്യർക്ക് നന്മയല്ല, പല ആളുകളും അവർക്ക് തിന്മയായി തോന്നുന്നത് മറ്റു ചില മനുഷ്യർക്ക് തിന്മയല്ല. മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് അവന്റെ നന്മ തിന്മകൾ വേർതിരിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് പ്രയാസകരമായി വന്നേക്കാം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കാം, ആ കാര്യങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നന്മ എന്താണ്, തിന്മ എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സാമൂഹിക ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, ജീവിതത്തിന്റെ നിഖില മേഖലകളും അതിന്റെ ഓരോ നിമിഷങ്ങളും എങ്ങനെ കൃത്യപ്പെടുത്തണം എന്നതിന് കൃത്യമായ രേഖകളുണ്ട്. അതാണ് ഇസ്ലാം, അല്ലാഹുവിന്റെ ദീൻ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നന്മ ചെയ്യണം, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാമിൽ മാത്രമാണ്. സഹോദരങ്ങളെ, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരൊറ്റ ഉദാഹരണം, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ നമ്മെ ഏറ്റവും, മനുഷ്യരെ ഏറ്റവും നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണല്ലോ മദ്യം. മദ്യം കള്ളുകുടിക്കുക എന്നത് അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് എന്നതിൽ ഒരാൾക്കും സംശയമില്ല. എന്നാൽ മദ്യത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് കൃത്യമായ നിയമങ്ങൾ ഏതു മതത്തിനാണ് പറയാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കാണ് കഴിയുന്നത്? ഇങ്ങനെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുതും വലുതുമായ നന്മ തിന്മകൾ ഏത് എന്ന് പറയാൻ അതിന് കൃത്യമായ മറുപടികൾ കാണാൻ ഇസ്ലാം മാത്രമാണുള്ളത്. ഇസ്ലാമിൽ മാത്രമാണ് അതിനുള്ള മറുപടികൾ ഉള്ളത്. ഏതൊരു ചെറിയ നന്മയാകട്ടെ, ഒരു മനുഷ്യൻ കണ്ടുമുട്ടിയാൽ, പരസ്പരം രണ്ടാളുകൾ കണ്ടുമുട്ടിയാൽ എങ്ങനെ കണ്ടുമുട്ടണം, അതിന് കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും അവന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒരാളെ കണ്ടുമുട്ടിയാൽ പറയേണ്ട വാക്കാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈആ വലവ അൻ തൽഖാ ഖാക ബിവജ്ഹിൻ ഫൽഖ. ഒരു നന്മയും നീ നിസ്സാരമായി കാണരുത്, നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നതാണ് എങ്കിലും. നോക്കൂ, നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ അഭിമുഖീകരിക്കണം? ഇസ്ലാമിന് നിയമമുണ്ട്, ഒരാൾ ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ അവിടെ എങ്ങനെ ഇരിക്കണം, ഏത് കൈകൊണ്ട് വൃത്തിയാക്കണം, ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് അവൻ പറയേണ്ടത്, അവിടെ എങ്ങനെയാണ് അവനിരിക്കേണ്ടത്, അവൻ വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണ്, മുത്രമൊഴിച്ചാൽ വൃത്തിയാക്കണം എങ്ങനെ വൃത്തിയാക്കണം, വെള്ളമില്ലാതായാൽ എങ്ങനെ വൃത്തിയാക്കണം, എല്ലാത്തിനും കൃത്യവും വ്യക്തവുമായ നിയമങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിലാണ്. ഏതെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പലിശ, മദ്യം, വൃത്തികേടുകൾ, മോശത്തരങ്ങൾ, വിചാരം, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നത് അങ്ങനെ തിന്മകളായി എന്തെല്ലാം ഉണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഇസ്ലാമിൽ അതുണ്ട്. നിങ്ങൾക്കറിയുമോ സഹോദര, മൂന്നാളുകൾ സംസാരിക്കുമ്പോൾ, മൂന്നാളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ മാറിപ്പോയി സംസാരിക്കണമെങ്കിൽ അടുത്തുള്ളവനോട് അനുവാദം ചോദിക്കണം. അവനെ മാറ്റി നിർത്തി അവന് അവനെ പറ്റി കുറ്റം പറയുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. ആരാണ് പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ, ഭാര്യയോട് പെരുമാറുമ്പോൾ എങ്ങനെ, ഇങ്ങനെ പെരുമാറണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ ഒരാൾ അവരോടൊപ്പം റസൂലുള്ള ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു. അയാൾ റസൂലുള്ളക്ക് കുറച്ച് സമ്മാനങ്ങളുമായാണ് വരുന്നത്. ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? മുസ്ലിമീങ്ങളുടെ നേതാവാണ്, അന്തിമ പ്രവാചകനാണ്, മദീനയുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വരികയാണ് കുറച്ച് സമ്മാനങ്ങളുമായി. അയാൾ വന്നു കയറി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ, അവർ കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ആ കൊണ്ടുവന്ന സാധനം അവർ താഴെയിട്ടു. നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഒരു അതിഥി വന്ന് കയറുന്ന സന്ദർഭത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ലഭിച്ച സാധനം താഴെ എറിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താഴെയിരുന്ന് ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയിരുന്ന് ആ പാത്രം, പൊട്ടിയ പാത്രത്തിന്റെ ചില്ലുകൾ മാറ്റി ഭക്ഷണം പെറുക്കി മറ്റൊരു പാത്രത്തിലേക്കാക്കി ആയിഷയോട് പറഞ്ഞു, ഒരു പാത്രം മറ്റു അയാൾക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക. അയാളുടെ നഷ്ടപ്പെട്ട പാത്രത്തിന് പകരമായി ഒരു പാത്രം കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ഇന്ന് ചെറിയ ദേഷ്യത്തിലാണ്. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പെരുമാറേണ്ട വിധം പഠിപ്പിച്ചതാണത്. കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഓരോ കാര്യത്തിലും ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദര, ഓരോ ചെറിയ നന്മയും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഓരോ ചെറിയ തിന്മയും ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദീനിലല്ലാതെ, ഈ മതത്തിലല്ലാതെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത്ര വ്യക്തതയോടുകൂടി മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച മറ്റൊരു മതത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അത് സ്വീകരിച്ചാലല്ലാതെ വിജയിക്കാൻ കഴിയുകയില്ല. ഇസ്ലാം സ്വീകരിക്കുക എന്നതല്ലാതെ ഇഹ പല ലോകങ്ങളിൽ വിജയിക്കാൻ മറ്റൊരു വഴിയുമില്ല. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ചിലർ പറഞ്ഞേക്കാം, ഇതെന്തൊരു തീവ്രവാദമാണ്, ഇതെന്തൊരു ഭീകരവാദമാണ്, നിങ്ങളുടേത് മാത്രം ശരി എന്ന് പറയുന്നത് അതാണ് പ്രശ്നം. എന്നാൽ യഥാർത്ഥത്തിൽ സഹോദര, ചിന്തിച്ചു നോക്കുക, ഒരു കാര്യം സത്യമാണ് എങ്കിൽ അതും മാത്രമാണ് സത്യമായിരിക്കുന്നത്. അല്ല, ഒരാളുടെ മുന്നിൽ ഒരു രണ്ട് ഗ്ലാസുകളിൽ ഒന്നിൽ ഒരു പാൽ വെച്ചിട്ടുണ്ട്, ഒന്നിൽ ഒരു വിഷം വെച്ചിട്ടുണ്ട്. ഒരാൾ പറയുകയാണ്, ആ രണ്ടും കുഴപ്പമില്ലാത്തതാണ്, എനിക്ക് രണ്ടിൽ ഏതും കുടിക്കാം എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് സത്യമാവുന്നില്ല. മദ്യം കുടിക്കുന്നത് നന്മയാണ് എന്നതും മദ്യം കുടിക്കാതിരിക്കണം എന്നതും ഒരുപോലെ നന്മയാകുമോ? വിഗ്രഹങ്ങളെ ആരാധിക്കാമെന്ന് പറയുന്നതും ജാരങ്ങളെ ആരാധിക്കാമെന്ന് പറയുന്നതും ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും ഒരുപോലെയാകുമോ? മരിച്ചു കഴിഞ്ഞാൽ പരലോകമുണ്ട് എന്ന് പറയുന്നതും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതും ഒരുപോലെയാകുമോ? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണായി പോകും, നിങ്ങളോടൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നതും നിങ്ങളുടെ ചെറുതോ വലുതോ ആയ ഓരോ നന്മ തിന്മകളും ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നതും ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു മതം സ്വീകരിച്ചാൽ, അതാണ് അവന്റെ മതമായി അവൻ സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അവൻ നാളെ നരകത്തിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. നീ ഇന്ന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ വീട്ടിലേക്ക് നീ തിരിച്ചെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. ഇതായിരുന്നു നിങ്ങൾ കേട്ട് കഴിഞ്ഞു, നിങ്ങളോട് ഒരാൾ അറിയിച്ചു തന്നു. ഇനി നാളെ നാളെ പരലോകത്ത് വിജയിക്കാൻ ഈ മാർഗം പിൻപറ്റുക എന്നതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള മാർഗം. അതല്ലാതെ മറ്റു വഴിയില്ല. സഹോദരങ്ങളെ, ഇവിടെ ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, അള്ളാഹുവിനെ നിങ്ങൾ അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നാം തിരിച്ചറിയണം. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, സത്യം സ്വീകരിക്കാനും അസത്യത്തെ തള്ളിക്കളയാനും അതിനുള്ള ധൈര്യവും അതിനുള്ള തയ്യാറെടുപ്പും നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആരെങ്കിലും കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളുണ്ട്. സൗഭാഗ്യമാണോ നീ തേടുന്നത് എന്ന പേരിൽ ഒരു പുസ്തകം ഇവിടെ സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആർക്കു വേണമെങ്കിലും അത് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അത് വായിക്കണം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കണം. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം. അള്ളാഹുവിന്റെ ദീന് അത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ അത് പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.